السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، سهودرن غلاي روبا منداك غاي ندين ده غورو من دانا سلامل ترما ترمليا تتانا روبانغل نرميك غيم چترنغل ورك غيم. അതുപോലെ തന്നെ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉള്ള ചിത്രീകരണവും എത്ര ഗൗരവമുള്ള വിഷയമാണ് എന്നതാണ് നമ്മൾ പറഞ്ഞു വന്നത്. അവസാനമായി പറഞ്ഞു തുടങ്ങിയത് വീട്ടിൽ ചിത്രങ്ങൾ എടുത്തുവെക്കുക എന്നത് വ്യത്യസ്ത രൂപങ്ങളിലാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് പ്രതിമകൾ വീട്ടിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി മാറ്റിവെക്കുന്ന പ്രതിമകൾ ഒഴിച്ചു നിർത്തിയാൽ, അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ പ്രതിമകളും വീട്ടിൽ കൊണ്ടുവെക്കുക എന്നത് നിഷിദ്ധമാണ്. മലക്കുകൾ വീട്ടിൽ പ്രവേശിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. രണ്ടാമത്തേത് പ്രതിമകളല്ലാത്ത ചിത്രങ്ങൾ, ഫോട്ടോകളാകാം, വരച്ച ചിത്രങ്ങളാകാം, അത്തരം ചിത്രങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ വിധിയാണ്. അത് വ്യത്യസ്ത രൂപത്തിലാണ്. ഒന്നാമത്തെ രൂപം ആദരവ് തോന്നിക്കുന്ന, ബഹുമാനം തോന്നിപ്പിക്കുന്ന നേതാക്കന്മാരോ പണ്ഡിതന്മാരോ ഭരണാധികാരികളോ ചരിത്ര പുരുഷന്മാർ എന്ന് വിളിക്കപ്പെടുന്നവരോ ഒക്കെ ആയ ആളുകൾ അവരുടെ ചിത്രങ്ങൾ വീട്ടിൽ എടുത്തുവെക്കുകയും അത് മതിലിനു മുകളിലോ മറ്റോ ഒട്ടിക്കുകയോ തൂക്കിയിടുകയോ ചെയ്യുന്നതാണ്. അത് തെറ്റാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അങ്ങനെ ആദരിക്കപ്പെടുന്ന ആളുകളുടെ ചിത്രങ്ങൾ വീട്ടിൽ കെട്ടിത്തൂക്കുക എന്നത്, ഒട്ടിച്ചു വെക്കുക എന്നത് പിന്നീട് ശിർക്കിലേക്ക് എത്താനുള്ള വഴികളിൽ ഏറ്റവും പ്രകടമായതാണ്. ഈ രൂപത്തിൽ ചിത്രങ്ങൾ വീട്ടിൽ വെക്കുക എന്നത് പാടില്ല എന്നതിൽ പൊതുവെ പണ്ഡിതന്മാർ ഏകാഭിപ്രായക്കാരാണ്. ഒരൊറ്റ അഭിപ്രായം, പാടില്ല, വെക്കാൻ പാടില്ല. മാത്രമല്ല അതിൽ മുശ്രിക്കീങ്ങളോടുള്ള സദൃശ്യമാവലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമൂഹത്തോട് സദൃശ്യരായാൽ അവൻ അവരിൽപ്പെട്ടവനാണ്. അപ്പൊ ഇങ്ങനെ ആദരിക്കപ്പെടുന്ന ആളുകൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, ഇവരുള്ള ആൾക്കാർ, നേതാക്കന്മാർ, അതല്ലെങ്കിൽ കുടുംബത്തിൽ വെല്ലിപ്പ, അതുപോലെ വാപ്പാൻ്റെ ഫോട്ടോ, ഉമ്മാൻ്റെ ഫോട്ടോ, അതല്ലെങ്കിൽ വീട്ടിൽ മരിച്ചുപോയ ആളുകൾ അവരുടെ ഫോട്ടോ, ഇതൊക്കെ വെക്കുക എന്നത് നമ്മുടെ നാട്ടിൽ മുശ്രിക്കുകളുടെ പൊതുവായ രീതിയാണത്. മുസ്ലിമീങ്ങളുടെ വീടുകളിലേക്കും അത് കയറി വന്നുകൊണ്ടിരിക്കുക, അത് തെറ്റാണ് എന്നതിൽ യാതൊരു സംശയത്തിനും വകയില്ല. അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. അത് ഹറാമാണ്, അത് ശിർക്കിലേക്ക് നയിക്കുന്നതാണ്. ഈ രൂപങ്ങൾ ഇങ്ങനെ കെട്ടിത്തൂക്കുക എന്നത് വീട്ടിൽ മാത്രമല്ല, ഇന്നിപ്പോ കുട്ടികൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ അവരുടെ സ്കൂളുകളിൽ ഇത്തരം കാര്യങ്ങൾ കാണാറുണ്ട്. ക്ലാസ് റൂമിൽ കയറി കഴിഞ്ഞാൽ ഓരോ മൂലക്കലുണ്ടാവും ഓരോ ആൾക്കാരുടെ ഫോട്ടോസ്. അതുപോലെ തന്നെ ചില ആളുകളുടെ കടയിൽ കയറി ചെന്നാൽ കാണാം. ആ കടയിൽ സാധനം വിൽക്കുന്ന ബ്രാൻഡ് അംബാസഡറായ സിനിമാ നടൻ്റെയോ അല്ലെങ്കിൽ നേതാവിൻ്റെയോ ഒക്കെ ഫോട്ടോസ് വലിയ എടുത്തു കാണിക്കാവുന്ന രൂപത്തിൽ വച്ചിരിക്കുന്നത് കാണാം. അതുപോലെ തന്നെ ഇന്ന് സമൂഹത്തിൽ ഈ രൂപത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ് ഇത്തരം പ്രധാനപ്പെട്ട ആളുകൾ, ആദരിക്കപ്പെടുന്നവർ, അവരുടെ ഫോട്ടോസ്, അവരുടെ ചിത്രങ്ങൾ യുവാക്കൾ അവരുടെ മുറികളിൽ ഒട്ടിക്കുക എന്ന്. ഇന്ന് വന്നു തുടങ്ങിയിട്ടുള്ള ഫാഷൻ എന്ന പേരിൽ കയറ്റിക്കൂട്ടുന്ന കാര്യങ്ങളിലൊന്നാണ്. യുവാക്കൾ അവർക്ക് വീട്ടിലൊരു മുറി ഉണ്ടാവും, ആ മുറിയിൽ കയറിക്കഴിഞ്ഞാൽ കുറേ സിനിമാ നടന്മാരുടെ ഫോട്ടോസ് ഉണ്ടാവും, കുറേ പാട്ടുകാരുടെ ഫോട്ടോസ് ഉണ്ടാവും. അവൻ എന്താണോ താല്പര്യമുള്ളത് അതിൽ പ്രധാനപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോസൊക്കെ മതിൽ മുട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ആദരിക്കപ്പെടുന്നവരുടെ ഫോട്ടോകൾ, ചിത്രങ്ങൾ വീട്ടിൽ ഒട്ടിച്ചു വെക്കുക എന്നത് ഗുരുതരമായ തെറ്റാണത്. പിൽക്കാലഘട്ടത്തിൽ ശിർക്കിലേക്ക് നയിക്കുന്ന വ്യക്തമായ കാരണങ്ങളിൽ ഒന്നാണ് മുശ്രിക്കീങ്ങളുടെ ആചാരങ്ങളോട് സദൃശ്യമാവലാണ്. ഇത് തീർത്തും ഉപേക്ഷിക്കേണ്ടതാണ്. അതാണ് ഒന്നാമത്തെ രൂപം, ആദരിക്കപ്പെടുന്നവരുടെ ചിത്രങ്ങൾ വെക്കാൻ. അത് ഫോട്ടോ ആവട്ടെ കൈകൊണ്ട് വരച്ചതാവട്ടെ നിഷിദ്ധമാണ് എന്നതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഫോട്ടോ അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പോലും ഇത്തരം ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ആളുകളുടെ ഫോട്ടോകൾ ഈ രൂപത്തിൽ വെക്കുന്നത് അനുവദിച്ചിട്ടില്ല. ഒരാൾക്കും ഈ പ്രത്യസ്ഥത. രണ്ടാമത്തെ രൂപം, വീട്ടിൽ ഈ രൂപത്തിൽ ആദരിക്കപ്പെടുന്നവരല്ലെങ്കിലും സ്നേഹിക്കുന്ന ആളുകൾ, ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുടുംബത്തിലും മറ്റുമുള്ള ആളുകൾ, പ്രത്യേകിച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾ, അവരുടെ ചിത്രങ്ങൾ എടുത്തു വെക്കുക എന്നതാണ്. ഇതൊക്കെ ചിലതൊക്കെ പാശ്ചാത്യന്മാരുടെ നിന്ന് വന്നതാണ്. ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ കട്ടിലടുത്ത് തന്നെ ഉണ്ടാവും ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ച സമയത്തുള്ള ഫോട്ടോ. അതല്ലെങ്കിൽ കുട്ടികൾ ജനിച്ചാൽ കുട്ടിയുടെ മുറിയിലുണ്ടാവും അവിടെ ഫോട്ടോ, ഇവിടെ ഫോട്ടോ, കുട്ടിൻ്റെ ഓരോ വളർച്ച കാലഘട്ടത്തിലുള്ള ഫോട്ടോസ്. ഇങ്ങനെ മുറികളിൽ ആദരിക്കപ്പെടുന്ന ആളുകളല്ല, മറിച്ച് നമ്മൾ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളുകളുടെ ഫോട്ടോകൾ, ചിത്രങ്ങൾ തൂക്കുക എന്നത് അല്ലെങ്കിൽ ഒട്ടിച്ചു വെക്കുക എന്നത് മലക്കുകൾ വീട്ടിൽ പ്രവേശിക്കാതിരിക്കാനുള്ള കാരണമാണ് എന്നതിൽ സംശയമില്ല. അത്തരം ചിത്രങ്ങളും ഫോട്ടോകളും വീട്ടിൽ വെക്കുക എന്നുള്ളത് പലരുടെയും വീട്ടിൽ നല്ല ദീനുള്ള ആളുകൾ പോലും ചിലപ്പോൾ ചെയ്തു വരുന്ന കാര്യങ്ങൾ പെട്ടതാണ്. കല്യാണം കഴിച്ച ദിവസം എടുത്ത ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് കട്ടിലുള്ള തലക്കം ഭാഗത്ത് തന്നെ വെച്ചിട്ടുണ്ടാവും. അതല്ലെങ്കിൽ കുട്ടി ജനിച്ചാൽ അവ കുട്ടിയുടെ ഫോട്ടോ വീട്ടിൽ പലയിടത്തായി ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് മലക്കുകൾ പ്രവേശിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഉൾപ്പെടും എന്നതിനോടൊപ്പം ഹൈമി റഹീമുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇതിൽ മറ്റു ചില തെറ്റുകൾ കൂടിയുണ്ട്. അതിൽപ്പെട്ടതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാത്തവരുമായി നിന്റെ ഹൃദയത്തിന് അഭേദ്യമായ ബന്ധമുണ്ടായിത്തീരുക എന്നത്. ഇങ്ങനെ ഫോട്ടോ നീ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നിന്റെ കുട്ടിയുടെയോ അതല്ലെങ്കിൽ ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ ഫോട്ടോസ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴൊക്കെ നീ വീട്ടിലേക്ക് കയറുന്നോ, എപ്പോഴൊക്കെ നീ റൂമിലേക്ക് പ്രവേശിക്കുന്നു, അപ്പോഴൊക്കെ ആ ഫോട്ടോ നിന്നോട് എന്നെ ഓർക്കണം, എന്നെ ഓർക്കണം. നിന്റെ കൽബ് വീണ്ടും വീണ്ടും ആ പറഞ്ഞതുമായി, ആ പറഞ്ഞ ആളുമായി കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആലയോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹത്തിൽ ഈ രൂപത്തിൽ ഒരുത്തൻ പങ്കുചേരപ്പെടുക എന്നത് ഒഴിവാക്കേണ്ടതാണ്. ഇതിലേക്കാണ് പിന്നെ നയിക്കുക. സ്നേഹം വർദ്ധിച്ചു വർദ്ധിച്ച് കടുത്ത സ്നേഹമായി മാറി അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹത്തിന് സമാനമായ സ്നേഹമായി കുടുംബം മാറുന്നത് ചിലപ്പോൾ ഇതിന് കാരണമായി തീരും. അപ്പൊ ആ രൂപത്തിൽ ഹൃദയം അള്ളാഹു അല്ലാത്തവരുമായി ബന്ധപ്പെടുന്ന രൂപത്തിൽ ഈ ഫോട്ടോകൾ വീട്ടിൽ വെക്കുക എന്നത് നിഷിദ്ധമാണ് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. അതാണ് രണ്ടാമത്തെ രൂപം. മൂന്നാമത്തെ രൂപം, വീട്ടിൽ ഫോട്ടോകൾ അല്ലെങ്കിൽ ചിത്രങ്ങൾ, ആ ചിത്രങ്ങളിൽ പ്രത്യേകിച്ചൊരു താല്പര്യമില്ലാതെ വീട്ടിലേക്ക് കയറ്റാന്നുള്ളതാണ്. ആ ചിത്രത്തിന് വേണ്ടി വീട്ടിലേക്ക് കയറ്റിയതല്ല, മറിച്ച് മറ്റൊരു സാധനം വാങ്ങിച്ചപ്പോൾ അതിൻ്റെ ഒപ്പം ചിത്രവും അതിൻ്റെ ഒപ്പം കയറി വന്നതാണ്. ഉദാഹരണത്തിന്, പലപ്പോഴും ഇന്ന് സാധനം വാങ്ങിച്ചാൽ എല്ലാത്തിൻ്റെ മേലെ ഫോട്ടോസ് ഉണ്ട്. കടയിൽ പോയി ഒരു ഗോതമ്പ് പൊടി വാങ്ങിച്ചാൽ അതിന് ഫോട്ടോ ഉണ്ടാവും അതിൻ്റെ പാക്കറ്റുമേ. ഫ്രിഡ്ജ് വാങ്ങിച്ചാലും ഫോട്ടോ ഉണ്ടാവും. എന്ത് വാങ്ങിച്ചാലും അതിന് ഫോട്ടോ ഉണ്ട്. അതല്ലെങ്കിൽ പത്രം വാങ്ങിച്ചാൽ അതിൽ ഫോട്ടോ ഉണ്ട്. ഇതൊന്നും ഫോട്ടോക്ക് വേണ്ടി നമ്മൾ വാങ്ങിച്ചതല്ല, മറിച്ച് നമ്മൾ ആ സാധനം വാങ്ങിച്ചതാണ്, അതിൻ്റെ ഒപ്പം ഇത് കയറി വന്നതാണ്. ഈ രൂപത്തിൽ ചിത്രങ്ങൾ വീട്ടിലേക്ക് കയറ്റുക എന്നത് നേരത്തെ പറഞ്ഞ ഹദീസുകളിൽ പരാമർശിക്കപ്പെട്ട മലക്കുകൾ പ്രവേശിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഉൾപ്പെടുകയില്ല. കാരണം നമ്മൾ ചിത്രമല്ല വാങ്ങിച്ചത്, വാങ്ങിച്ചത് പത്രമാണ്, വാങ്ങിച്ചത് പുസ്തകമാണ്. ഇപ്പൊ നോട്ട്ബുക്ക് വാങ്ങിച്ചാൽ വരെ അതിന് ചിത്രം ഉണ്ടാവും. ഇത്തരം ചിത്രങ്ങൾ വീട്ടിലേക്ക് പ്രവേശിപ്പിച്ചാൽ നമ്മൾ ചിത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല വാങ്ങിച്ചത്, മറ്റെന്തോ വാങ്ങിച്ചപ്പോൾ ഇത് ഉള്ളിൽ കൂടെ കയറി വന്നതാണ് എങ്കിൽ ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞതായി കാണാം, വള്ളാഹിറു അന്ന ഹാദാ ലാ ബഅസ ബിഹ്, ഈ പറഞ്ഞത് ഹദീസിൽ ഉൾപ്പെടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞ കാര്യത്തിൽ ഇത് ഉൾപ്പെടുകയില്ല എന്നാണ് മനസ്സിലാകുന്നത്. ലിഅന്ന സ്വറ ഫീഹ ഗൈറു മഖ്സൂദ, കാരണം അവിടെ ചിത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല അയാൾ ഈ സാധനം വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ലാകിൻ ഇൻ അംകന തംസുഹ ബിലാ ഹറജിൻ വലാ മശഖത്തിൻ വഹാദാ ഔല, ഈ ചിത്രങ്ങൾ മറച്ചുവെക്കാനും അത് മാറ്റിവെക്കാനും സാധിക്കുമെങ്കിൽ, പ്രയാസമില്ലാത്ത രൂപത്തിൽ അതിന് സാധിക്കുമെങ്കിൽ അതാണ് നല്ലത്. ചില സാധനങ്ങൾ വീട്ടിലേക്ക് കൊടുത്താൽ ചിത്രം അങ്ങനെ ഇരിക്കുന്നുണ്ടാവും, അതൊരു പ്രയാസമില്ലാതെ. ഇപ്പൊ പേപ്പറിൽ എല്ലാ ദിവസവും വരുന്ന പേപ്പർ തലവെട്ടാൻ നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ നോട്ട്ബുക്ക് കൊണ്ടുവരുമ്പോഴൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ നോട്ട്ബുക്ക് വാങ്ങിച്ച് ഇരുന്ന് ഇങ്ങനെ വിട്ടുക, അത് പ്രയാസമുള്ള കാര്യമാണ്. ഇങ്ങനെ പ്രയാസമില്ലാത്ത രൂപത്തിൽ മറച്ചു വെക്കാവുന്ന ചിത്രങ്ങളോ മറ്റോ ആണെങ്കിൽ, അല്ലെങ്കിൽ എടുത്തു കളയാവുന്നതാണെങ്കിൽ, ഉദാഹരണത്തിന് ഫ്രിഡ്ജോ എന്തെങ്കിലും വാങ്ങിച്ചതിന് മേലൊരു ഫോട്ടോ ഉണ്ട്, അതൊന്നും എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോയി. ഇങ്ങനെ പ്രയാസമില്ലാതെ എടുത്തു കളയാൻ കഴിയുന്ന ചിത്രങ്ങളാണ് ഉള്ളത് എങ്കിൽ അത് എടുത്തു കളയുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. അപ്പൊ ചിത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ മറ്റെന്തോ വാങ്ങിച്ചപ്പോൾ കയറി വന്ന ചിത്രങ്ങൾ ഈ പറഞ്ഞതിൽ ഉൾപ്പെടുകയില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമത്തേത്, വീട്ടിൽ അവഗണിക്കപ്പെടുന്ന രൂപത്തിൽ, നിന്ദിക്കപ്പെടുന്ന രൂപത്തിൽ, ശ്രദ്ധിക്കപ്പെടാത്ത രൂപത്തിൽ ചവിട്ടാനോ മറ്റോ വേണ്ടി ഉപയോഗിക്കുന്ന ചവിട്ടികളിലോ മറ്റോ ഉള്ള ചിത്രങ്ങളാണ്, അത് വീട്ടിൽ കയറ്റുന്നതിൽ തെറ്റില്ല എന്നത് ഹദീസ് കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വീട്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരിക്കൽ ഒരു വിരിപ്പിൽ ചിത്രം കാണുകയും അത് എടുത്തു മാറ്റാൻ പറയുകയും, ആയിഷ റളിയല്ലാഹു തആല അൻഹ അത് ഒരു തലയണിയാക്കി മാറ്റുകയും ചെയ്തത് ഹദീസിൽ തന്നെ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഒരാൾ ചവിട്ടാനോ അല്ലെങ്കിൽ കാല് തുടക്കാനോ, അതല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് മൂത്രം വൃത്തിയാക്കാനും മറ്റൊക്കെ കൊണ്ടുവരുന്ന സാധനങ്ങളിലോ, ഇത്തരം വസ്തുക്കളിലോ ഒക്കെ അവഗണിക്കപ്പെടുന്ന രൂപത്തിൽ വരുന്ന ചിത്രങ്ങൾ, അത്തരം വസ്തുക്കളിൽ കാണപ്പെടുന്ന ചിത്രങ്ങൾ, ഒരാൾ വേസ്റ്റാക്കി കളയുന്ന കാര്യം, ഒരു പ്ലാസ്റ്റിക് കവർ ഉപയോഗിക്കാനേ വെക്കുന്നില്ല എടുത്ത് കളയുന്നതാണ്, ഇങ്ങനെയുള്ള ചിത്രങ്ങൾ ഈ പറഞ്ഞതിൽ ഉൾപ്പെടുകയില്ല എന്ന് ഹദീസിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായത്തിൽ ഇത് കുഴപ്പമുള്ള കാര്യമല്ല. എന്നാൽ സഹോദരങ്ങളെ, സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഈ പറഞ്ഞതിൽ വസ്ത്രങ്ങളിലുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുകയില്ല. വിരിപ്പിലും മറ്റൊക്കെ ഉണ്ടാവുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞതിൽ ഏത് ഉൾപ്പെടില്ല? ധരിക്കുന്ന ഷർട്ടിലോ പാൻസിലോ ടീഷർട്ടിലോ ഒക്കെ കാണപ്പെടുന്ന ആളുകളുടെ ചിത്രങ്ങൾ ഈ പറഞ്ഞതിൽ ഉൾപ്പെടില്ല. കാരണം അത് ഒരാൾ ശരീരത്തെ എടുത്ത് അണിയുന്ന കാര്യമാണ്, അത് അവഗണിക്കപ്പെടുന്ന നിന്ദിക്കപ്പെടുന്ന ഒരു വസ്തുവല്ല. അത്തരം ശരീരത്തിലുള്ള ചിത്രങ്ങൾ, ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രങ്ങളിലുള്ള ചിത്രങ്ങൾ, അതിൽ കാണപ്പെടുന്ന ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ അവ നിഷിദ്ധമാണ്. മാത്രമല്ല അത് ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നത് മക്രൂഹാണ്. നിസ്കാരം, അങ്ങനെ നിസ്കരിക്കുക എന്നുള്ളത് മക്രൂഹാൻ, നിസ്കാരം ബാത്തിലല്ല, എങ്കിലും അങ്ങനെയുള്ള വസ്ത്രത്തിൽ നിസ്കരിക്കുന്നത് മക്രൂഹാൻ. അതുകൊണ്ട് വേറെയും കുറേ ഫിത്നകളുണ്ട്. നിസ്കരിക്കുന്ന പിന്നിലുള്ള ആൾക്കാർക്ക് അത് ശ്രദ്ധ തെറ്റിക്കും, കുറേ പ്രശ്നങ്ങൾ വേറെയുണ്ട്. ആ പറഞ്ഞതിനോടൊപ്പം ഇതൊക്കെ ചിത്രവുമായി, ഇത് ഒരു കേവല ചിത്രത്തിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. എന്നാൽ ഈ പറഞ്ഞ ചിത്രം വല്ല നിരീശ്വരവാദിയുടെയോ
അതല്ലെങ്കിൽ തനിച്ച കുഫറിന്റെ നേതാവിന്റെയോ മറ്റോ ഒക്കെ ആണെങ്കിൽ അത് വേറെയാണ്, അത് വിഷയം വേറെയാണ്. ഇപ്പൊ പല യുവാക്കളുടെയും ചിത്രങ്ങൾ ഒരു ടീഷർട്ടും മറ്റും ധരിച്ചാൽ അതിന്റെ മുകളിൽ കടുത്ത നിരീശ്വരവാദിയായ ആളുകളുടെ ചിത്രങ്ങൾ കാണാം. വ്യാപകമായി പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇത്തരം ചിത്രങ്ങൾ ശരീരത്തിൽ ധരിക്കുക, അതുകൊണ്ട് മസ്ജിദിലേക്ക് കയറി വരിക, അതുകൊണ്ട് പുറത്തിറങ്ങി നടക്കാന്നുള്ളത് തന്നെ, വീട്ടിൽ നടക്കാന്നുള്ളത് തന്നെ ഒരു മനുഷ്യന് മുസ്ലിമായ ഒരാൾക്ക് നല്ലതല്ല, യോജിച്ച കാര്യമല്ല. അപ്പൊ അത്തരം വസ്ത്രങ്ങളിലുള്ള ചിത്രങ്ങൾ അവ ഉപേക്ഷിക്കേണ്ട കാര്യമാണ് എന്നതിൽ സംശയമില്ല. നാലാമത് പറഞ്ഞ രൂപം, ഒരാൾ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന അവഗണിക്കപ്പെടുന്ന നിന്ദിക്കപ്പെടുന്ന വസ്തുക്കൾ, ചവിട്ടിയോ മറ്റോ പോലുള്ള കാര്യങ്ങൾ, അത്തരം വസ്തുക്കളിൽ കാണപ്പെടുന്ന ചിത്രങ്ങളാണ്. അവ ഈ രൂപത്തിൽ വീട്ടിൽ പ്രവേശിപ്പിച്ചാൽ അത് ഈ പറഞ്ഞ ഹദീസുകളുടെ പരിധിയിൽ വരില്ല എന്നതിൽ പണ്ഡിതന്മാർ ബഹുഭൂരിപക്ഷം പേരുടെ അഭിപ്രായമാണ്. അവസാനത്തെ രൂപം, അഞ്ചാമത്തെ രൂപം, ഒരാൾ നിർബന്ധിതനായി എടുക്കേണ്ടി വരുന്ന ചിത്രങ്ങളാണ്. ഉദാഹരണത്തിന് അയാളെ ലൈസൻസിലോ അതല്ലെങ്കിൽ തിരിച്ചറിയൽ കാർഡിലോ മറ്റോ ഉണ്ടാകുന്ന ഫോട്ടോകൾ, അതല്ലെങ്കിൽ അയാൾക്ക് കയ്യിൽ കൊണ്ട് നടക്കേണ്ടി വരുന്ന നോട്ടിലോ നാണയങ്ങളിലോ കാണപ്പെടുന്ന രൂപങ്ങൾ. അത്തരം രൂപങ്ങൾ കയ്യിൽ വെക്കുന്നത്, വീട്ടിൽ കൊണ്ടുപോകുന്നത് ഈ പറഞ്ഞ മലക്കുകൾ വീട്ടിൽ പ്രവേശിക്കുക എന്നതിന് തടസ്സമാകുന്ന കാര്യമല്ല. എന്നാൽ ഈ പറഞ്ഞതെല്ലാം സാധ്യമാകുന്ന എത്ര, ഫത്തഖുല്ലാഹ മസ്തതഅ്തും, സാധിക്കുന്നത്ര നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നാണ്. സാധിക്കുന്നിടത്ര അത്ര ഇതൊക്കെ മറച്ചു വെക്കുക, ഇതിങ്ങനെ പരസ്യമായി കൊണ്ടു നടക്കാതിരിക്കുക, ഇതിങ്ങനെ പുറത്തേക്ക് കാണിക്കാതിരിക്കുക. ഇത് കാണുന്ന രൂപത്തിൽ പത്രമാണെങ്കിൽ അത് എവിടെയെങ്കിലും വല്ല കാർഡ്ബോർഡിന്റെ പെട്ടിയോ മറ്റോ വെച്ച് അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട, അതിൻ്റെ ആവശ്യം കഴിഞ്ഞാൽ. ഇത്തരം ചിത്രങ്ങൾ തുറന്നു കിടക്കുന്ന രൂപത്തിൽ തീർത്തും അലസമായി വെക്കുക എന്നത് ഉപേക്ഷിക്കുകയും അവ സാധ്യമാകുന്ന അത്ര സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. അതിൽ പെട്ടതാണ് നാണയം. അത് ഷർട്ടിന്റെ പോക്കറ്റ് ഇട്ട് നിസ്കരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സുജൂദിൽ പോയി കഴിഞ്ഞാൽ അവിടെ മുന്നിൽ കിടക്കും. നോട്ട് അതവിടെ മുന്നിൽ കിടക്കും. നിസ്കരിക്കുന്നതിന് മുൻപ് എതിർത്ത് പാന്റിന്റെ പോക്കറ്റിലേക്ക് മാറ്റി. നിസ്കാരത്തിൽ ഇത് മുന്നിൽ കിടക്കുന്ന രൂപത്തിൽ, ഒരാളുടെ രൂപം മുന്നിൽ കിടക്കുന്ന രൂപത്തിൽ ഇത് ഷർട്ടിന്റെ പോക്കറ്റിൽ വെക്കാതെ ഈ പറഞ്ഞ പാന്റിന്റെ പോക്കറ്റിലോ മറ്റോ വെക്കുക, ഇത് മുന്നിൽ വെക്കാതിരിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഇതാണ് വീട്ടിലേക്ക് ചിത്രങ്ങൾ കൊണ്ടുവരിക എന്നതുമായി ബന്ധപ്പെട്ട അവസ്ഥകൾ, അതിന്റെ വിധികൾ. ഇനി ഈ പറഞ്ഞ വിഷയവുമായി ചേർന്ന് നിൽക്കുന്ന ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകാം. അതിലൊന്ന്, ചിത്രങ്ങൾ, രൂപങ്ങൾ, അവയുടെ തല വെട്ടി നീക്കപ്പെട്ടാൽ, തല മാറ്റി നിർത്തപ്പെട്ടാൽ അത്തരം കാര്യങ്ങൾ അനുവദനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകൾ അതിനുള്ള സൂചനകൾ കാണും. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, ഫഇമ്മ അൻ തുഖ്തഅ റുഊസുഹ ഔ തുജഅല ബിസാതൻ യൂത, ഇത്തരം ചിത്രങ്ങൾ വീട്ടിലുണ്ട് എങ്കിൽ അവയുടെ തല നിങ്ങൾ ഒഴിവാക്കുക, അത് മുറിച്ചുകളയുക, അത് വെട്ടി നീക്കുക. തല മാറ്റിയാൽ അതോടുകൂടി ആ ചിത്രം ഒരു മരം പോലെയായി, ജീവനില്ലാത്ത വസ്തുവായി. അപ്പൊ തല മാറ്റി നീക്കി ഒഴിവാക്കിയാൽ, അത് വെട്ടി ഒഴിവാക്കിയാൽ, അതോടുകൂടി അത് ചിത്രം എന്ന പരിധിയിൽ നിന്ന്, ഈ പറഞ്ഞ ഹറാമായ ചിത്രത്തിന്റെ പരിധിയിൽ നിന്ന് അത് പുറത്തു പോകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം ആത്മാവുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ അവയുടെ തല എടുത്തു നീക്കിയാൽ ഈ പറഞ്ഞതിൽ നിന്ന് അവ ഒഴിവാകുന്നതാണ്. സഹോദരങ്ങളെ, ഇതോടൊപ്പം ചേർത്തു പറയേണ്ട വിഷയങ്ങളിൽ ഒന്ന് വീഡിയോ ഉപയോഗപ്പെടുത്തുക എന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോട്ടോഗ്രാഫി, അത് അനുവദനീയമാണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതേ അഭിപ്രായ വ്യത്യാസം വീഡിയോകൾ ചിത്രീകരിക്കുന്നതിൻ്റെ കാര്യത്തിലും പണ്ഡിതന്മാർക്കിടയിൽ ഉള്ളതായി കാണാം. അതുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞു, വീഡിയോ എടുക്കുക എന്നത് നിഷിദ്ധമാണ്, അത് ഹറാമാണ്. മറ്റു ചിലർ പറഞ്ഞു, അത് ഈ പറഞ്ഞ ഹദീസിൽ പറഞ്ഞ രൂപത്തിൽ ഉൾപ്പെടുകയില്ല. അതിന് ഓരോ വിഭാഗത്തിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട്, അത് ആ അഭിപ്രായം പറയാനുള്ള കാരണങ്ങളുണ്ട്. ഇത്തരം വീഡിയോ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് നല്ല ഹൈറായ ദർസുകൾ, ക്ലാസുകൾ, അവ ചിത്രീകരിക്കുന്നത്, അവ സൂക്ഷിച്ചു വെക്കുകയും മറ്റുള്ളവർക്ക് കാണുന്നതിനു വേണ്ടി എടുത്തു വെക്കുകയും ചെയ്യുന്നത് ഇതിൽപ്പെട്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള ഇവരെ പോലുള്ളവർ അത് തെറ്റില്ലാത്ത കാര്യമാണ്, അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ അത് പറ്റില്ല എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പ്രതി പറ്റില്ല എന്നാണ്, ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ പ്രതി പറ്റില്ല എന്നാണ്. എന്നാൽ ചില പണ്ഡിതന്മാർ ഇത് അനുവദിച്ചതായി കാണാൻ സാധിക്കും. അല്ലാഹു അലം. ഇത്തരം മഹാദറകൾ, ദർസുകൾ, ക്ലാസുകൾ, അത് ഒരാൾ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ, വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അത് അനുവദനീയമാണ്, അതിൻ്റെ ചില കാരണങ്ങളാൽ അനുവദനീയമാണ് എന്ന അഭിപ്രായം ശരിയാണ് എന്നാണ് മനസ്സിലാകുന്നത്. എന്നാൽ ഒരാൾ അത് തെറ്റാണ് എന്ന അഭിപ്രായത്തോടൊപ്പം നിൽക്കുന്നുണ്ട് എങ്കിൽ അത് അഹ്ലു സുന്നത്തിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായം തന്നെയാണ്. അതിന് കാരണമായി അവർ പറഞ്ഞത്, ഈ പറഞ്ഞ ചിത്രീകരണങ്ങൾ നിഷിദ്ധമാക്കപ്പെടാനുള്ള കാരണം, അല്ലാഹു അലം, അതിൽ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ശിർക്കിലേക്ക് നയിക്കുന്നതാണ് എന്നതാണ്. ഈ പറഞ്ഞ ആധുനിക രൂപങ്ങൾ അവ അതിൽ ഉൾപ്പെടുമോ എന്നതിലാകട്ടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്നാൽ ഇത്തരം ക്ലാസുകൾ റെക്കോർഡ് ചെയ്യുക എന്നതുകൊണ്ട് ഉണ്ടാകുന്ന ഉപകാരം, ആ ഉപകാരങ്ങൾ മുസ്ലിം ഉമ്മത്തിന്റെ പൊതു മസ്ലഹത്തിന് ആവശ്യമാണ് എന്നതിനാൽ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗപ്പെടുത്താം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ളത്, സഹോദരങ്ങളെ, ഫോട്ടോഗ്രാഫിയുടെ വിഷയത്തിൽ, വീഡിയോഗ്രാഫിയുടെ വിഷയത്തിൽ അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന കാര്യം, അത് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. അത് അഭിപ്രായ വ്യത്യാസത്തിന് അനുവാദമുള്ള വിഷയങ്ങളിൽപ്പെട്ടതാണ്, ഇജ്തിഹാദിന് പണ്ഡിതന്മാർക്കിടയിൽ വകുപ്പുള്ള വിഷയങ്ങളിൽപ്പെട്ടതാണ്. അത്തരം വിഷയങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കിയ ശരി, അതിന് എതിരഭിപ്രായം പറയുന്നവരെ തിരുത്തുന്നതിൽ ആ മര്യാദകൾ പാലിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ചില ആളുകൾ ചിലപ്പോൾ ഇത്തരം വിഷയങ്ങൾ ഒരാൾ അഹ്ലു സുന്നത്തിൽ നിന്ന് പുറത്തു പോകാനുള്ള വിഷയമാക്കി മാറ്റുന്നത് കാണാം. ചില ആളുകൾ വേറൊരാൾ സലഫി അല്ല എന്ന് പറയാൻ ചിലപ്പോൾ കാരണമായി പറയാം, ഏ അവൻ വീഡിയോ അനുവദനീയ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ ഫോട്ടോ അനുവദനീയമാണ് എന്ന് പറയുന്നുണ്ട് എന്ന് പറയുന്നത് കാണാം. തെറ്റാണ്. ഈ വിഷയം പണ്ഡിതന്മാർക്ക്, അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോഗ്രാഫി എന്നത് ഇത്തരം ക്ലാസുകൾ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കാമോ എന്നതിൽ ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ എന്നീ രണ്ട് മഹാപണ്ഡിതന്മാർ അവരത് അനുവദനീയമാണ് എന്ന് പറഞ്ഞവരാണ്. ഇതിൽ ഇബ്നു ബാസിന്റെ അഭിപ്രായം ആദ്യകാലത്ത് അത് പറ്റില്ല എന്നായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ, അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ആ അഭിപ്രായം മാറ്റുകയും അത് അനുവദനീയമാണ് എന്ന് പറയുകയും ചെയ്തതായി കാണാം. ഈ അഭിപ്രായങ്ങളിൽ ഏതാകട്ടെ ശരി, അതാണ് ഞാൻ പറഞ്ഞത്, അഭിപ്രായ വ്യത്യാസങ്ങളും അതിലെ ശരിയായ അഭിപ്രായവും ഏതാണ് എന്ന് അറിയുന്നതിനേക്കാൾ പ്രാധാന്യമുള്ളത് അഭിപ്രായ വ്യത്യാസങ്ങളിൽ പുലർത്തേണ്ട അദബുകളാണ്. ഒരു മനുഷ്യൻ അഭിപ്രായ വ്യത്യാസങ്ങൾ ഏതൊക്കെയാണ്, അതിലേതാ ശരിയെന്ന് പഠിക്കുന്നതിനേക്കാൾ പഠിക്കാൻ ആവശ്യമുള്ള വിഷയം അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലുള്ള അദബ് പഠിക്കലാണ്. ഏത് അഭിപ്രായ വ്യത്യാസത്തിലാണ് ഒരാളെ ശക്തമായി താക്കീത് ചെയ്യാവുന്നത്, ഏത് അഭിപ്രായ വ്യത്യാസത്തിലാണ് ഒരാൾക്ക് തിരുത്തി കൊടുക്കാനും, എന്നാൽ അതോടൊപ്പം തന്നെ അയാൾ അഹ്ലു സുന്നത്തിന്റെ ഉള്ളിൽ ഉൾപ്പെടുന്ന മനുഷ്യനായി കാണാനും പറ്റുന്നത് എന്നതൊക്കെ വേർതിരിക്കേണ്ടതുണ്ട്. പല ആളുകളും, ഉദാഹരണത്തിന് ഹിജ്റയുടെ വിഷയം, അതല്ലെങ്കിൽ പിന്നെ ഹിലാലിന്റെ വിഷയം, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫിയുടെ വിഷയം, വീഡിയോഗ്രാഫിയുടെ വിഷയം, ഇത്തരം വിഷയങ്ങളിൽ അനാവശ്യമായ കാഠിന്യം കാണിക്കുന്നത് കാണാം. അത് പാടില്ലാത്തതാണ്. അത് മറ്റേത് മസ്അലയും പോലെ ഒരു മസ്അല മാത്രമാണ്. ചില ആളുകൾ ചിലപ്പോൾ ഖബർ കെട്ടിപ്പോക്കുന്ന ആളായിരിക്കും, അതല്ലെങ്കിൽ അത് പറ്റില്ല എന്ന് മനസ്സിലാക്കാത്ത ആളായിരിക്കും, മനസ്സിൽ ഇന്നുവരെ പഠിച്ചിട്ടുണ്ടാവില്ല, ആ വിഷയത്തിൽ ശരി എന്താണെന്ന് അറിഞ്ഞിട്ടില്ലാത്ത ആളായിരിക്കും. ഇപ്പൊ അയാളൊരു ഫോട്ടോ എങ്ങാനും അയാളുടെ മൊബൈലിൽ വെച്ചാൽ അയാളെ ശക്തമായി ആക്ഷേപിക്കുകയും വളരെ കടുത്ത വാക്കുകൾ അയാളോട് പ്രയോഗിക്കുകയും ചെയ്യുന്നത് കാണാം. അതിനേക്കാൾ മുൻപ് അയാളോട് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ വിഷയങ്ങളുടെ പ്രാധാന്യത്തെ നമ്മൾ ഒരിക്കലും അട്ടിമറിക്കാൻ പാടില്ല. ഓരോ വിഷയത്തിനും ഇസ്ലാം നൽകിയ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യത്തിലാണ് അത് കാണേണ്ടത്. ചില ആളുകൾ ചിലപ്പോൾ പറയുന്നത് കാണാം, ഇയാൾ അയാളുടെ മെനഹജ് മനസ്സിലാക്കണമെങ്കിൽ, അയാൾ സെലഫിയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഫോട്ടോ എന്ന വിഷയത്തിൽ അയാളുടെ നിലപാട് എന്താണ് എന്ന് നോക്കിയാൽ മതി. അങ്ങനെ മെനഹജ് മനസ്സിലാക്കാവുന്ന അഹ്ലു സുന്നത്തിൽപ്പെട്ട ഒരാളാണോ അല്ലേ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല ഇത്. ഇതിൽ അഹ്ലു സുന്നത്തിലെ പണ്ഡിതന്മാർ ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖ് അദ്ദേഹം വ്യക്തമായി പറഞ്ഞതായി കാണാം. ഫോട്ടോഗ്രാഫിയുടെ വിഷയം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള അനുവദിക്കപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നാണ്. എത്രയോ പണ്ഡിതന്മാർ ഇത് പറഞ്ഞതായി കാണാം. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ സഹോദരൻ അദ്ദേഹത്തിന്റെ അഭിപ്രായം ഫോട്ടോ ഹറാമാണെന്നാണ്, ക്യാമറ കൊണ്ടെടുക്കുന്ന ഫോട്ടോ പാടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. പക്ഷെ അദ്ദേഹം പറഞ്ഞു, നിന്റെ സഹോദരൻ ആരെങ്കിലും അങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് നീ മാന്യമായി തിരുത്തി കൊടുക്കുക, അയാളത് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നീ അയാൾ സലഫിയത്തുനിന്ന് പുറത്താണ് എന്ന് പറയരുത്. അങ്ങനെ പറയാൻ സാധിക്കുന്ന വിഷയങ്ങളിൽ പെട്ടതല്ല അത്. ഈ പറഞ്ഞതൊന്നും സഹോദര ഫോട്ടോഗ്രാഫിയുടെ ഗൗരവം കുറയ്ക്കുന്നതിന് വേണ്ടി പറഞ്ഞതല്ല. ഫോട്ടോ എടുക്കുക എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്രയും ശക്തമായി ഹദീസുകൾ വന്ന വിഷയമാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അദ്ദേഹം ഓർമ്മപ്പെടുത്തിയതുപോലെ ആ പറഞ്ഞ ഹദീസുകളിൽ 10% ഈ പറഞ്ഞ കാര്യം അതിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നീ അത് ഉപേക്ഷിക്കുന്നതാണ് നിനക്ക് നല്ലത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ദഅമാ യരീബുക ഇലാ മാ ലാ യരീബുക, നിനക്ക് സംശയമുണ്ടാക്കുന്ന കാര്യം ഒഴിവാക്കുകയും സംശയമില്ലാത്തതിലേക്ക് നീ പോവുകയും ചെയ്യുക. എന്നാൽ ഈ പറഞ്ഞ വിഷയത്തിന്റെ പേരിൽ പരസ്പരം തെറ്റുന്ന ആളുകൾ കാണാം. ചിലപ്പോൾ ചില ആളുകൾ കാണാം, ദീനിയായ എന്തെങ്കിലും ഒരു ഗ്രൂപ്പിലോ മറ്റോ ഒരാൾ കയറി വന്നു, അയാൾക്ക് ചിലപ്പോൾ ഫോട്ടോ ഉണ്ടാവും, അയാളെ ശക്തമായി ചീത്ത പറയും, അയാളെ പിടിച്ച് പുറത്തായി കളയും. സഹോദരങ്ങളെ ശ്രദ്ധിക്കേണ്ട, ഇന്നത്തെ കാലത്ത് വയസ്സായ ആളുകൾ, പൊതുവെ വയസ്സായ ആൾക്കാർക്ക് പ്രത്യേകിച്ച് നിങ്ങളവരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അവരിൽ ചിലർക്ക് ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കപ്പെടാന്ന് പറഞ്ഞാൽ ഒരു വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന പോലെ, അയാൾക്ക് അത്രയേ ഉള്ളൂ. അങ്ങനെ ഉണ്ടാവുന്ന ആളുകളുണ്ട്. അവരുടെ അവസ്ഥകൾ മനസ്സിലാക്കാതെ അവരോട് ഈ രൂപത്തിൽ കഠിനമായ പ്രതികരണങ്ങൾ നടത്തുന്നവരെ കാണാം. സഹോദര, അങ്ങനെ പറയാൻ അനുവാദമുള്ള വിഷയങ്ങളിൽ പെട്ടതല്ല ഇത്. ഇത് പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായത്തില്ല. അതിന് കാരണങ്ങളുമുണ്ട്, ഞാൻ ആ കാരണങ്ങളോട് വിശദീകരിക്കുന്നില്ല. കാരണം അത് പലപ്പോഴും വളരെ ഉള്ളിലേക്കിറങ്ങിയ ചർച്ചകളാണ്. ആ ചർച്ചകൾ അറിയുകയോ പഠിക്കുകയോ ചെയ്യേണ്ട ആവശ്യം പലപ്പോഴും നമുക്കില്ല. പക്ഷേ ഈ പറഞ്ഞ വിഷയം അഭിപ്രായ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള വിഷയങ്ങളിൽ പെട്ടതാണ് എന്ന അറിവ് നമുക്ക് ഉണ്ടായിരിക്കുകയും ആ മാന്യത നമ്മൾ ഈ വിഷയത്തിൽ കാണിക്കുകയും ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ചില ആളുകൾ ഇങ്ങനെ എന്തെങ്കിലും പ്രൊഫൈലിൽ ഒരു ചിത്രം ചിലപ്പോൾ ഉണ്ടാവില്ല, ചിലപ്പോൾ മുഖത്തിൻ്റെ ഒരു സൈഡേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ കണ്ണേ ഉണ്ടാവുള്ളൂ, മൂക്കേ ഉണ്ടാവുള്ളൂ. അപ്പോഴത്തേക്ക് അയാളോട് പ്രശ്നമുണ്ടാക്കുകയും അയാൾ എന്തോ ഒരു ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന എന്തോ ഒരു കാര്യം ചെയ്തതുപോലെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് കാണാം. ചില ആളുകൾ അവരിങ്ങനെ വ്യാപകമായി പ്രചരിപ്പിക്കും ഫോട്ടോഗ്രാഫിയുടെ വിഷയത്തിൽ ഹദീസുകളും മറ്റൊക്കെ. ചിലപ്പോൾ അവനോട് ചോദിച്ചാൽ ഒരു തവണ പോലും ഷിർക്ക് എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. ഷിർക്ക് എന്താണ് എന്ന് ചിലപ്പോൾ അവനോട് ചോദിച്ചാൽ അവൻ തന്നെ അറിയുന്നുണ്ടാവില്ല. പക്ഷെ അവൻ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ കടുത്ത ശക്തിയും കടുത്ത ഗൗരവവും കാണിക്കുന്നത് കാണാം. അങ്ങനെ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിഷയങ്ങൾക്കും നിശ്ചയിച്ച ഗൗരവമുണ്ട്, അത് കൂട്ടുകയോ കുറക്കുകയോ ചെയ്യേണ്ടതില്ല. അതെങ്ങനെയാണ് നബി നമുക്ക് അവതരിപ്പിച്ചു തന്നത് അതുപോലെ തന്നെ പറയാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള അദ്ദേഹത്തോട് ഒരിക്കൽ ഈ വിഷയം ചോദിച്ചപ്പോൾ അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ വിഷയം ഇന്ന് ആളുകൾക്കിടയിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറിയിരിക്കുന്നു, ആളുകൾ മണിക്കൂറുകളോളം തർക്കിക്കുന്ന വിഷയങ്ങളിൽ പെട്ടതായിരിക്കുന്നു. ഷെയ്ഖ് പറയാണ്, ചിലർക്ക് മസ്ജിദുൽ അഖ്സ ജൂതന്മാരുടെ കയ്യിൽ നിന്നാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഫോട്ടോഗ്രാഫിന്റെ വിഷയം തീർത്താൽ മതി എന്ന രൂപത്തിലേക്ക് അതൊരു പ്രധാനപ്പെട്ട കാര്യമായി മാറിയിരിക്കുന്നു. അത് ഇസ്ലാമിലെ മറ്റനേകം വിഷയങ്ങളിലെ ഒരു വിഷയം പോലെ ഒരു വിഷയം മാത്രമാണ്. അതല്ലാതെ അതിനപ്പുറത്തേക്ക് അതിന് പ്രാധാന്യം നൽകുകയും അതാണ് നമ്മളും മറ്റുള്ള കക്ഷികളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ വിഷയത്തിന്റെ ഗൗരവം ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ആ വിഷയം ശരിക്കും പഠിക്കാത്തത് കൊണ്ടാണ്. ഈ പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം ഫോട്ടോഗ്രാഫി ക്യാമറ കൊണ്ട് ആൾക്കാരെ ഫോട്ടോ എടുക്കുക എന്ന് ഞാൻ പറഞ്ഞു എന്നല്ല, മറിച്ച് അത് പാടില്ല എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. പക്ഷേ ആ വിഷയം മറ്റുള്ളവരെ തിരുത്തേണ്ട രൂപം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ പറഞ്ഞ കാര്യത്തിൽ മാന്യതകൾ പാലിക്കാൻ, മര്യാദകൾ പാലിക്കാൻ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. അതിൽ പലപ്പോഴും പല ആളുകൾക്കും ചിലപ്പോഴെങ്കിലും അതിർ കവിച്ചിൽ സംഭവിക്കുന്നുണ്ട് എന്നത് ശരിയാണ്. ഒരാൾക്ക് അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അറിയാതെ ചിലപ്പോൾ പറ്റിയതായിരിക്കും ചിലപ്പോൾ, പക്ഷേ അതിൻ്റെ പേരിൽ പിന്നെ അവനെ വളരെ മാനസികമായി പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ വരെ പറയുന്നവർ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത്തരം ആൾക്കാരെ അങ്ങനെ ചെയ്യരുത്. ചില ആളുകൾ അതിൻ്റെ പേരിൽ വിഷമിക്കുന്ന ആളുകളെ കാണാം, ഒരാൾ പറഞ്ഞത് കേട്ടിട്ട്. അങ്ങനെ ഗുരുതരമായ വാക്കുകൾ ഉപയോഗിക്കാവുന്ന വിഷയങ്ങളിൽപ്പെട്ട ഒരു വിഷയമല്ല ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവസാനമായി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ക്യാമറ ഫോട്ടോ എന്ന് പറഞ്ഞത് കൊണ്ട് പറയാൻ, ഈ വിഷയത്തിൽ പണ്ഡിതന്മാരെല്ലാവരും ഓർമ്മപ്പെടുത്തുന്ന ചില മസലകളുണ്ട്. അത്തരം മസലകളിൽ ചിലപ്പോൾ ഇത്തരക്കാർ തീർത്തും അശ്രദ്ധ കാണിക്കുന്നത് കാണാം. ഉദാഹരണത്തിന്, സഹോദരങ്ങളെ, ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നിഅമത്തുകൾ, അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അതിങ്ങനെ ഫോട്ടോ എടുത്ത് നാട്ടിലൊന്നാകെ പ്രചരിപ്പിക്കാനുള്ളത്, അത് പണ്ഡിതന്മാരിൽ പലരും വിലക്കിയ കാര്യമാണ്. ഇസ്ലാമിൻ്റെ പൊതുമര്യാദകൾക്ക് വിരുദ്ധമാണ്. ചില ആളുകൾ അവരുടെ ഫേസ്ബുക്ക് എടുത്തു നോക്കിയാൽ, സോഷ്യൽ മീഡിയ എടുത്തു നോക്കിയാൽ, വാട്സാപ്പ് എടുത്തു നോക്കിയാൽ, അവന് ഏത് ഹോട്ടലിൽ കയറിയാലും അതിനനുസരിച്ച് ഒരു 10-20 സ്റ്റാറ്റസ് ഉണ്ടാവും, 10-20 ഫോട്ടോസ് ഉണ്ടാവും. തിന്ന ഭക്ഷണത്തിൻ്റെ ഫോട്ടോ, കയറിയ ഹോട്ടലിൻ്റെ ഫോട്ടോ, കൊടുത്ത ബില്ലിൻ്റെ ഫോട്ടോ. സഹോദരങ്ങളെ, പണ്ഡിതന്മാരിൽ പലരും അത് വിലക്കിയതായി കാണാം. നമ്മൾ ഈ രൂപത്തിൽ നിഅമത്തിൻ്റെ വലിയ ആസ്വാദനങ്ങളുടെ ചിത്രങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നത് പലപ്പോഴും അത് കാണുന്ന പലരുടെയും മനസ്സുകളിൽ വരുത്തുന്ന സ്വാധീനം പല രൂപത്തിലേ. ചിലപ്പോൾ ഒരാൾ വിശന്നിരിക്കും, വീട്ടിലൊന്നും ഉണ്ടാവില്ല, ഭക്ഷണമൊന്നും അല്ലെ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല, അങ്ങനെ ഒരാളുടെ മുന്നിലേക്കായിരിക്കും നിന്റെ ഈ ഫോട്ടോ ചിലപ്പോൾ വരുന്നത്, നമ്മളത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ചിലപ്പോൾ നിന്റെ അയൽവാസി അത് ഇത് കാണും, അയാളിത് കാണും, അയാളുടെ ഭാര്യ ഇത് കാണും, കണ്ടില്ലേ അയാൾ അങ്ങോട്ടൊക്കെ അയാളെ ഭാര്യനെ കൊണ്ടുവന്നു, ഇന്നങ്ങളെ വിളിക്കാൻ കൊണ്ടുപോയി. എത്ര കുടുംബങ്ങളിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച നിഅമത്തുകൾ ഇങ്ങനെ നാട്ടിൽ കൊട്ടിഘോഷിക്കുക എന്നത് പാടില്ല, അത് ഒഴിവാക്കേണ്ട കാര്യമാണ്. ദരിദ്രരായ, മിസ്കീന്മാരായ, ഒരു നേരത്തെ ഭക്ഷണം തന്നെ പ്രയാസപ്പെട്ട് കഴിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുണ്ടാവും. നമ്മുടെ ഇത്തരം ഫോട്ടോ പ്രചാരണങ്ങൾ, നമ്മുടെ ഇത്തരം പിന്നെ ആഡംബരങ്ങൾ, അത് പലപ്പോഴും അത്തരക്കാരുടെ മനസ്സുകളിൽ വേദനയുണ്ടാക്കും. അതുകൊണ്ട് പലപ്പോഴും ഈ രൂപത്തിൽ ഫോട്ടോകൾ പ്രചരിപ്പിക്കുക എന്ന് നമ്മൾ ഒഴിവാക്കണം. സാധനം വാങ്ങിച്ചാൽ അതിൻ്റെ ഫോട്ടോ, കാറ് വാങ്ങിച്ചാൽ അതിൻ്റെ ഫോട്ടോ, ടൂറ് പോയാൽ അതിൻ്റെ ഫോട്ടോ, എല്ലാത്തിനും ഇങ്ങനെ ഫോട്ടോ എടുത്ത് നാട്ടുകാരെ അറിയിക്കുക എന്നത് മോശമായ കാര്യങ്ങളിൽപ്പെട്ട ഒരു മുസ്ലിം അവൻ്റെ ഹൈബത്തിന് യോജിച്ചതല്ല, അവൻ്റെ മാന്യതക്കും ഗാംഭീര്യത്തിനും യോജിച്ചതല്ല ഈ കാര്യങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ക്യാമറ എന്ന ഫിത്ന സമൂഹത്തിൽ കയറിക്കൂടിയത് കൊണ്ട് കുറേ പ്രശ്നങ്ങൾ ആളുകൾക്കിടയിലുണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും മുസീബത്തുണ്ടായാൽ ഇപ്പോൾ വ്യാപകമായി കാണുന്ന കാര്യം, ആൾക്കാർക്ക് എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായാൽ എല്ലാം ക്യാമറയിട്ട് വരും, എന്നിട്ട് ഇയാൾക്ക് ഈ ബാധിച്ച പ്രശ്നം ബാധിച്ച ആളെങ്ങനെ ഫോട്ടോ എടുക്കുക. സഹോദര, നാളെ നീയാണ് ആ അവസ്ഥയിൽ കിടക്കുന്നതെങ്കിൽ എത്ര പ്രയാസകരമായിരിക്കും അത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമിന് സംഭവിക്കുന്ന അയ്ബുകൾ മറച്ചു വെക്കുക എന്ന് നമ്മളോട് എത്ര ശക്തമായി കൽപ്പിച്ച കാര്യമാണ്. മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ പ്രയാസങ്ങൾ മറച്ചു വെച്ചാൽ അയാളുടെ പ്രയാസങ്ങൾ അള്ളാഹു മറച്ചു വെക്കും. മൻ ഫർജ അൻ മുസ്ലിമിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ ഫർജ അല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബിൽ ആഖിറ, ആരുടെയെങ്കിലും ദുനിയാവിലെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുത്താൽ പരലോകത്ത് അവന്റെ പ്രയാസങ്ങൾ അള്ളാഹു നീക്കിക്കൊടുക്കും. പക്ഷെ ആൾക്കാർ സുബ്ഹാനല്ലാഹ് ഇന്ന് ലൈവ് വരിക, അതുപോലെ ആളുകളുടെ ഇത്തരം വീഡിയോകൾ പകർച്ച, അതുപോലെ ചില ആളുകൾ ചെയ്യുന്ന വലിയ ഗുരുതരമായ തെറ്റുകളിൽ പെട്ടതാണ് നാട്ടിൽ നടക്കുന്ന ഹറാമായ കാര്യങ്ങൾ അവയുടെ വീഡിയോകൾ പ്രചരിപ്പിക്കുക. ഇവിടെ അവിഹിതബന്ധമുണ്ടായി, എന്തെങ്കിലും അവിഹിതകളുടെ അടുത്തുണ്ടായാൽ ഇപ്പോൾ വീഡിയോ പകർത്തുക, ഒരുത്തൻ എവിടെയെങ്കിലും പിടിച്ചാൽ അവൻ്റെ വീഡിയോ പകർത്തുക. അയാൾ ചിലപ്പോൾ ആദ്യമായി ചെയ്ത അബദ്ധമായിരിക്കും, അയാളത് ജീവിതത്തിൽ ആദ്യമായി പറ്റി അബദ്ധമായിരിക്കും. ഇത് അവൻ നാടൊട്ടാകെ പ്രചരിപ്പിച്ച് ആ മനുഷ്യനെ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടും. നാളെ ചിലപ്പോൾ അള്ളാഹു ആ അവസ്ഥയിൽ നിന്നെ പെടുത്തിക്കൂടെ. ആളുകൾ പലപ്പോഴും ചിന്തിക്കലേ, സാധനം കയ്യിലുള്ളത് കൊണ്ട് എപ്പോ ഒരാൾക്ക് വൈറലാക്കാൻ പറ്റുന്ന എന്തെങ്കിലും കിട്ടാൻ പറ്റുമോ നോക്കി നടക്കുന്ന ജനങ്ങൾ, ഈ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യരുടെ കൽബ് എത്തിപ്പോയത് വളരെ പ്രയാസകരമാണ്. ക്യാമറ എന്നുള്ള സാധനം കൊണ്ടുണ്ടായ വലിയ മുസീബത്തുകൾ പെട്ടതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ, അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, മുഅ്മിനീങ്ങൾക്കിടയിൽ വൃത്തികേടുകൾ പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്നവർ, അവർക്ക് കടുത്ത ശിക്ഷയുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. പ്രചരിപ്പിക്കുന്നവർക്കല്ല, തിന്മ പ്രചരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പൊ തിന്മ പ്രചരിപ്പിക്കുന്നവരുടെ ശിക്ഷ എന്തായിരിക്കും? ഇത്തരം വൃത്തികേടുകൾ ആളുകൾക്കിടയിൽ, രഹസ്യബന്ധങ്ങളെക്കുറിച്ച്, അവിധ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ ആളുകൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നവർ ഗുരുതരമായ തെറ്റാണ് ചെയ്യുന്നത്, വളരെ വലിയ തെറ്റാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്തരം ഫോട്ടോ ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള ഞമ്മത്തുകൾ, അതല്ലെങ്കിൽ മുസീബത്തുകൾ, അതല്ലെങ്കിൽ പ്രയാസങ്ങൾ, ഉപദ്രവങ്ങൾ, ഇതൊക്കെ പകർത്തുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ ദമ്പതികൾക്കിടയിൽ പല ആളുകൾ സംശയമായി ചിലപ്പോൾ ചോദിക്കുന്ന കാര്യമാണ്, പിന്നെ അവർ ചിലപ്പോൾ വീഡിയോ ക്യാമറയിൽ പിന്നെ വീഡിയോ എടുത്തിട്ട് ഭർത്താവ് ഗൾഫിലായിരിക്കും, അയാൾക്ക് അയച്ചു കൊടുക്കും. ഈ വീഡിയോ പിന്നീട് അയാളെ ഫോൺ എവിടെയെങ്കിലും ശരിയാക്കാൻ കൊടുത്താൽ ഈ പെണ്ണിന്റെ ഫോട്ടോ, ആ വീഡിയോ പുറത്തായി ആളുകൾ പലരും കാണുന്ന അവസ്ഥയിലേക്ക് എത്തി. സുബ്ഹാനല്ലാഹ്, അത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സ്ത്രീകളുടെ ഫോട്ടോകൾ ക്യാമറയിൽ, മൊബൈലിൽ പ്രത്യേകിച്ച് എടുത്തു വെക്കുക എന്നുള്ളത് പിൽക്കാലഘട്ടത്തിൽ പല ഫിത്നകൾക്കും കാരണമാവും. അതിനേക്കാൾ മോശമാണ് ചില ആളുകൾ ചോദിക്കുന്നത് കാണാം. ഭാര്യാഭർത്ത ബന്ധങ്ങൾ, രഹസ്യമായ അവരുടെ വീഴ്ചകൾ, അത് ക്യാമറയിൽ പകർത്തുന്ന അനുവദനീയമാണോ? സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ആളുകൾ ഈ അവസ്ഥയിലേക്ക് എത്തുന്നത്, ഇത് ചോദിക്കുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിപ്പെടുന്നത്? അത്ഭുതമാണ്. അത്തരം കാര്യങ്ങൾ ഒരു മുസ്ലിം നിർബന്ധമായി ഉപേക്ഷിക്കണം. ഫോട്ടോ ഹറാമാട്ട് ഹറാമാവാതിരിക്കട്ടെ, ഇത്തരം കാര്യങ്ങൾ പാടില്ല എന്നതിൽ സംശയമില്ല. അപ്പൊ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ കയ്യിലുള്ള ഈ സാധനം മൊബൈൽ എന്ന് പറയുന്നത്, അതിൻ്റെ ഉപദ്രവങ്ങൾ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ആ പറഞ്ഞ കാര്യത്തിൽ നല്ല ശ്രദ്ധ നമുക്കുണ്ടാകേണ്ടതുണ്ട്. ആ പറഞ്ഞ വിഷയത്തിൽ നല്ല സൂക്ഷ്മത നമുക്കുണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് എവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വഹാല വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.